The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ 25 ചൊവ്വ, 1199 മിഥുനം 11 ദീപിക. എഡിറ്റോറിയൽ. പോലീസുകാർ മടുക്കുമ്പോൾ. സ്വയം ജീവനൊടുക്കിയ പോലീസുകാരെ കുറിച്ചുള്ള വാർത്തകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നത് നിസ്സാരമായി കാണരുത്. ഈ മാസം മാത്രം 5 പോലീസുകാരാണ് ജീവനൊടുക്കിയത്. പോലീസിലെ ആത്മഹത്യകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടന്നതായി അറിവില്ലെങ്കിലും അമിതമായ ജോലിഭാരവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് കാരണങ്ങളെന്ന വിലയിരുത്തലുകൾ ഏറെ നാളായി കേൾക്കുന്നുണ്ട്. എന്നിട്ടും അത് പരിഹരിക്കാനായിട്ടില്ല. പോലീസുകാരുടെ ഭീഷണിക്കോ പീഡനത്തിനോ ഇരയായി ആരെങ്കിലും ജീവനൊടുക്കിയാലുണ്ടാകുന്ന അന്വേഷണ കമ്മീഷനും പരിഹാര നടപടികളും ഒന്നും ജീവനൊടുക്കുന്ന പോലീസുകാരുടെ കാര്യത്തിലില്ല. പക്ഷേ എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ മറ്റു സഹായമൊന്നും കിട്ടാതെ വന്നപ്പോൾ മരണത്തെ വിളിച്ചു വരുത്തിയ ഓരോ പോലീസുകാരനും ഒരു കുടുംബമുണ്ടെന്ന് മറക്കരുത്. സമ്മർദ്ദങ്ങൾ സഹിച്ച് ഇപ്പോഴും ജോലിയിൽ തുടരുന്നവരെ ആശ്രയിച്ചും ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. സർക്കാർ ഇത് ഗൌരവത്തിലെടുക്കണം. കഴിഞ്ഞ നവംബറിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് 4 വർഷത്തിനിടെ 69 പോലീസുകാർ ജീവനൊടുക്കി. ഇതേ കാലയളവിൽ 169 പേർ സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചു. പോലീസ് അക്കാദമി ഡയറക്ടറുടെയും പോലീസ് മേധാവിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ജോലിക്കിടയിലെ മാനസിക സമ്മർദ്ദമാണ് പോലീസുകാർക്കിടയിലെ ആത്മഹത്യകളുടെ പ്രധാന കാരണം. എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും നീതിയും ന്യായവും വെല്ലുവിളിക്കപ്പെടുമ്പോൾ ജനങ്ങൾ അന്വേഷിക്കുന്നത് പോലീസ് എവിടെയെന്ന് തന്നെയാണ്. പക്ഷേ ആശ്രയമില്ലാതെ ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നൊരു പോലീസുകാരൻ ഒടുവിലും തനിച്ചാകുന്നു. അമിത ജോലി, മേലുദ്യോഗസ്ഥരുടെ വക സമ്മർദ്ദം, പരസ്യ ശകാരം, ജോലിയുടെ ഭാഗമായി കുടുംബങ്ങളിൽ നിന്ന് അകന്നുള്ള ജീവിതം, സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണമില്ലായ്മ തുടങ്ങിയവയൊക്കെ ആത്മഹത്യയുടെ കാരണങ്ങളായ റിപ്പോർട്ടിലുണ്ട്. 16 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നത് പോലീസിൽ പതിവാണ്. പലർക്കും യഥാസമയം ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ സാധിക്കുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കും വിശ്രമിക്കാനും പോലീസ് സ്റ്റേഷനുകളിൽ പോലും പരിമിതികളേറെയാണ്. രാഷ്ട്രീയക്കാരിൽ നിന്നോ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നോ മന്ത്രിമാരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാകാം മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരിലേക്ക് കൈമാറുന്നത്. രാഷ്ട്രീയാതിപ്രസരത്തിലും അഴിമതിയിലും സ്വജനപക്ഷപാതങ്ങളിലും ഇഴപിരിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ദൂഷ്യവശമാണിത്. രാഷ്ട്രീയ, തീവ്രവാദ, വർഗീയ ബന്ധമുള്ളവർക്കെതിരെയുള്ള കേസുകളിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥരും കടുത്ത സമ്മർദ്ദത്തിലാകാറുണ്ട്. 1988 തസ്തിക വിന്യാസം അനുസരിച്ചാണ് ഇപ്പോഴും പോലീസിൽ കാര്യങ്ങൾ. 3.5 പതിറ്റാണ്ട് കഴിഞ്ഞു. കുറ്റകൃത്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും കുറ്റവാളികളുടെ എണ്ണം പെരുകുകയും ചെയ്തു. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ പോലീസ് സേനയിലും വരുത്തേണ്ടതുണ്ട്. പോലീസുകാർക്കും മനുഷ്യാവകാശങ്ങളുണ്ടെന്ന് സർക്കാരിനോ പൊതുസമൂഹത്തിനോ ഇതുവരെ തോന്നിയിട്ടില്ല. പോലീസുകാർ വിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവർ പണിയെടുക്കുന്നത് നരകത്തിലല്ലെന്ന് നാം ഉറപ്പാക്കണം. പോലീസുകാരെ കുറിച്ച് ജനങ്ങൾക്ക് പരാതിയില്ലാത്ത ദിവസങ്ങളില്ല. പക്ഷേ പോലീസ് പരാതി പറയുന്നത് നമ്മൾ ആരും കേൾക്കാറില്ല. കാരണം അവരുടെ പരാതികൾ മിക്കവാറും അത് കേൾക്കേണ്ടവരെ കുറിച്ചായതിനാൽ നിവൃത്തി ഉണ്ടെങ്കിൽ പരാതിപ്പെടാൻ പോലും പലരും തയ്യാറാകാറില്ല. പോലീസുകാരുടെ ആത്മഹത്യ, സ്വയം വിരമിക്കൽ, മാനസിക സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളിൽ പഠനം നടത്താനും പരിഹാരമുണ്ടാക്കാനും പോലീസ് അക്കാദമിയിൽ തുടങ്ങിയ പോലീസ് റിസർച്ച് സെന്റർ ഇനിയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ആർക്കും ഏതു സമയത്തും ആശ്രയിക്കാവുന്ന, നിർഭയമായി കടന്നു ചെല്ലാവുന്ന ഇടമായി പോലീസ് സ്റ്റേഷനുകൾ മാറിയെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ പോലീസുകാർ ആശ്രയത്തിനും സമാധാനത്തിനുമായി എവിടെ പോകുമെന്ന് കൂടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.
The editorial.